ക്രൈസ്തലോ കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തലോ, കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നാം പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് പ്രാർത്ഥനയ്ക്കുള്ള സമയം എന്നുള്ള ഒരു വചനചിന്തയാണ്. പ്രാർത്ഥനയ്ക്ക് സ്ഥലകാല വ്യത്യാസമില്ലാത്തതുപോലെ പ്രാർത്ഥനാ സമയത്തിനും നിബന്ധനയൊന്നുമില്ല. ലൂക്കോസ് വിശേഷം 18:1 മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയാണല്ലോ അത്. മടുത്തുപോകരുത് പ്രാർത്ഥനയിൽ, അതുതന്നെയല്ല എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 6:18 ഇങ്ങനെ കാണുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും, ഇന്ന നേരത്തു നിന്നല്ല, ഏത് നേരത്തും പ്രാർത്ഥിക്കാം. സങ്കീർത്തനകർത്താവും രാജാവുമായിരുന്ന ദാവീദിൻ്റെ പ്രാർത്ഥന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിരുന്നു. 55 16-17 അത് കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. ദാനിയേൽ ദിവസം 3 പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6:10. അതിങ്ങനെയാണ്: താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അപ്പോൾ 3 മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ദാനിയേൽ പ്രവാചകൻ. ഈ പത്രോസ് അപ്പോസ്തോലൻ്റെ പ്രാർത്ഥന അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്: താൻ 9 പ്രാർത്ഥിച്ചിരുന്നതായി അപ്പോസ്തലപ്പെടുത്തിയ പുസ്തകം 3:1 താൻ 6 പ്രാർത്ഥിച്ചിരുന്നതായി അപ്പോസ്തലപ്പെടുത്തിയ പുസ്തകം 10:9 കാണുന്നു. ഭക്ഷണം കഴിക്കും മുമ്പേ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനെ, തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമൊഥെയൊസിനെ ലേഖനം എഴുതുമ്പോൾ പ്രബോധിപ്പിച്ചെഴുതി, ഉപദേശം നൽകി എഴുതി. ഭക്ഷണം കഴിക്കും മുമ്പേ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യണം. 1 4:4 സ്തോത്രത്തോടെ അനുഭവിക്കണമെന്ന് ആണ് പൗലോസ് പഠിപ്പിച്ചത്. 1 Timothy 4:4. ഇനി അടുത്തത്, കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കണമെന്നും വിളിച്ചപേക്ഷിച്ചാൽ ദൈവം വിടുവിക്കുന്നവനാണെന്നും ദൈവത്തിന് വചനം പറയുന്നു. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക, വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കുന്നവനും ഉത്തരമല്ലുന്നവനുമാണ് നമ്മുടെ കർത്താവ്. സങ്കീർത്തനം 50:15 അതിങ്ങനെയാണ്: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുവാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. അല്ലെങ്കിൽ കഷ്ടകാലത്ത് ഞാൻ അടുത്ത തുണയാണെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. കഷ്ടകാലത്ത് ആ ദൈവത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം കേൾക്കും, ദൈവം മറുപടി നൽകും. ഇനി അടുത്തതായി ചിന്തിക്കുന്നത്, ശത്രു നമ്മുടെ മേൽ പ്രബലമാകുമ്പോഴും അനർത്ഥം വരുമ്പോഴും വേറൊന്നും ചെയ്യണ്ട, നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അതിന്മേൽ വിടുതൽ നൽകും. എന്താണ് ശത്രു നമ്മുടെ മേൽ പ്രബലമാകുമ്പോൾ? ഹല്ലേലൂയ. ദുഷ്ടലോകത്തിലാണല്ലോ പ്രിയരെ നാം ജീവിക്കുന്നത്. കഷ്ടതയും ദുഃഖവും പ്രയാസവും പട്ടിണിയും വേദനകളും ഹല്ലേലൂയ വിവിധ നിലകളിലുള്ള പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ശത്രുക്കളുടെ പോരാട്ടങ്ങളുണ്ട്. ശത്രു നമ്മുടെ മേൽ പ്രബലമാകുമ്പോഴും അനർത്ഥം വളയുമ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം വിടുവിക്കും. 1 Dinavrittantham 5:20. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. തങ്ങളുടെ ജീവിതത്തിൽ യുദ്ധം നേരിട്ടപ്പോൾ ഹോവയോട് നിലവിളിച്ചു. ഹോവയ പ്രാർത്ഥന കേട്ട് വിടുവിച്ചതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ദ ലോർഡ്. നോക്കുക, യോന കഷ്ടതയിലായപ്പോൾ, ഹല്ലേലൂയ, പ്രതിസന്ധിയിലായിരുന്നപ്പോൾ, ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് യോന നീക്കപ്പെട്ടപ്പോൾ താൻ ഒന്ന് ചെയ്തു. എന്താണ്? യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ആ യോനയെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. സമയഭേദമന്യേ ഓടി അടുത്തിയെല്ലുവാനും അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് ഹല്ലേലൂയ നമുക്ക് ദൈവം നൽകിത്തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതേ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് അടുത്ത തുണയായിരിക്കുന്നവനാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ നൽകുന്നവനാണ്. സമയഭേദമന്യേ ഹല്ലേലു ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഹല്ലേലു മടുപ്പ് കൂടാതെ ഓടി അടുത്തി എന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ആ ദൈവരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഈ ദുഷ്ടലോകത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും ശത്രുവീടുകളൊക്കെയും നിറഞ്ഞ ലോകത്തിൽ ഹല്ലേലു ഓടി അടുത്ത് വരുവാനും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ നൽകുകയും ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.